ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻ എപ്പിസോഡ് ഓഫ് ദി അൺഫിൽട്ടേഡ് ചാറ്റ്. വി ആർ യുവർ ഹോസ്റ്റ് ഫോർ ദി ഡേ. എന്റെ പേര് ജെറിൻ.
ഐ ആം ഹാനോ.
ഞാൻ അബ്ദുൽ ബാസിത്ത്.
അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ആൻഡ്
വളരെ സന്തോഷമുണ്ട് ഇതുമായിട്ടൊന്ന് മുന്നോട്ട് പോകാനായിട്ട്.
ലൈക്ക് എല്ലാവരും ഓരോരോ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്.
പിള്ളേരൊക്കെ അപ്പൊ വളരെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു.
ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ലോക്ക്ഡൗൺ ഒക്കെ ഇല്ലായിരുന്നു, നമുക്കൊക്കെ നൈസായിട്ട് ഇറക്കാൻ തന്നെ എന്തേലൊക്കെ ക്രിയേറ്റീവ് ആയിട്ട്.
സത്യം പറഞ്ഞ ലോക്ക്ഡൗൺ കാരണമല്ലേ നമ്മളിതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. നമ്മള് അണ്ടേ ഈ പരിപാടി തന്നെ തുടങ്ങിയത് ലോക്ക്ഡൗൺ കാരണമല്ലേ.
ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ആരെല്ലാം വിചാരിച്ചു സ്വപ്നത്തിൽ നമ്മൾ ഇതുപോലൊക്കെ ഒരു പരിപാടി ചെയ്തു.
ഇതെന്താന്ന് എനിക്ക് പോലും അറിഞ്ഞൂടായിരുന്നു.
ഞാൻ കെനിയുടെ ഞാൻ എനിക്ക് ആകെ അറിയാവുന്ന കെനിയും പിന്നെ റൈൻഹിക ഞാൻ പണ്ടേ അൺസബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ. ഞാൻ ചുമ്മാ ഒരു ദിവസം ബോർ അടിച്ചപ്പോൾ പുള്ളിക്കാൻ്റെ ഫീ യൂട്യൂബ് ചാനൽ നോക്കാൻ നേരം കുറേ പോഡ്കാസ്റ്റ്, എനിക്ക് പോഡ്കാസ്റ്റ് ഒന്നും അറിയത്തില്ലല്ലോ, കുറേ പോഡ്കാസ്റ്റ് പുള്ളിക്കാരൻ റിലീസ് ചെയ്തു. പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല. എനിക്ക് പുള്ളിക്കാരൻ്റെ പണ്ടേ ഞാൻ കണ്ടു ചിരിച്ചോണ്ടുള്ള വീഡിയോസ് കണ്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് കെനി ഇറക്കി.
കെനി എന്ന് പറഞ്ഞാൽ കെനി സെബാസ്റ്റ്യൻ അല്ലേ? കെനി സെബാസ്റ്റ്യൻ മറ്റേ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ.
കെനി സാധനം ചെയ്തു. അങ്ങനെയൊക്കെ വളർന്നവരൊന്നും വരുന്നുണ്ട്. ക്വാളിറ്റിയും അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ഈസ് കമ്മിങ് ലൈക്ക് അവർ പൊളിയായിട്ട് കയറി വരുവാണ്. അൺഡൗട്ട്ലി പറയാം, അവർ കയറി വരിക.
സത്യം പലർക്കും അറിഞ്ഞൂടെ ഈ പോഡ്കാസ്റ്റും എഫ് എം റേഡിയോയും തമ്മിൽ എന്താണ് വ്യത്യാസം. എനിക്ക് ആദ്യം അറിഞ്ഞൂടായിരുന്നു. പിന്നെ പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ ചെയ്യുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കാനും പഠിക്കാനും തോന്നി നോക്കിയത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു പോഡ്കാസ്റ്റ് പറഞ്ഞപ്പോൾ. ഞാൻ നിന്നോട് ചോദിച്ചില്ലേ
ഞാൻ നമ്മള് ലോക്ക്ഡൌൺ കഴിഞ്ഞ് പെട്ട് ഒരു മേ എൻഡിങ് ആയപ്പോഴാണ് എനിക്ക് റെസ്പിക്ക് ഇങ്ങനെ തോന്നല് വന്നത്. റെസ്പി ആദ്യം എന്നോട് പറഞ്ഞു, എനിക്ക് അന്ന് പിന്നെ മനസ്സിലുണ്ടായി, ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ തുടങ്ങി, എന്നിട്ടാണ് ഇവനോട് പറയടാ നമുക്ക് ഇങ്ങനെ ചുമന്ന് ട്രൈ ചെയ്ത പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി മലയാളത്തിൽ. അപ്പോളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അധികം ഒന്നും ഇല്ല. പക്ഷെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എത്ര എണ്ണോ
രണ്ട് മാസത്തിനുള്ളിൽ
നല്ലോണം കേറിയിട്ടുണ്ട് ഈ ഒരു ഈ ടൈമില്.
നമ്മൾ സൗദിയിലേക്ക് ആയിരുന്നപ്പോൾ ഇങ്ങനത്തെ ഗൗരവൊന്നും കാണാവുള്ളായിരുന്നു. നമുക്ക് അപ്പം ഇരുന്നിരുന്ന് എന്തെങ്കിലും ചെയ്യായിരുന്നു.
സൗദിയിലിപ്പോൾ നമ്മളെപ്പോഴാണ്, നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പോൾ എത്ര, നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് എത്ര ആളായി? രണ്ടു കൊല്ലേ അല്ലേ? ഓൾമോസ്റ്റ് ഒന്നര കൊല്ലം. ഒന്നര കൊല്ലമായി.
വിശ്വസിക്കാൻ പറ്റുന്നില്ല
ട്രൂ, വെരി ഫക്കിങ് ട്രൂ. എന്താ പറയുന്നത്, ഒരു ഒരു മിന്നായം പോലെ, ഒരു മിന്നായം പോലെ. ഞാൻ എൻ്റെ ലൈഫിലാദ്യമായിട്ട് ഒന്നര കൊല്ലം റിയാദ് നിൽക്കണം. നമ്മളൊക്കെ അല്ല ഈ നാട്ടിൽ നിൽക്കണത്, വെക്കേഷൻസിന് ഓരോ 30 ദിവസം അല്ലെങ്കിൽ 45 ദിവസം മാക്സിമം.
ഞാനിപ്പോഴും വെക്കേഷന് വന്ന്, ഞാൻ വെക്കേഷന് വരുന്ന ഇവിടെ നാട്ടിൽ, ഞാനിപ്പോഴും വെക്കേഷന് നിൽക്കണ പോലെ നിൽക്കണം.
എനിക്കും എന്തോ അതേപോലെ തോന്നുന്നു. ഞാൻ ഞാൻ പിന്നെ 1.5 ഇയേഴ്സ് അല്ലേ, ഞാൻ ഡിസംബറിൽ ഇടയ്ക്ക് പോയോണ്ട് അവിടെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു. ജൂൺ ടു ഡിസംബർ ദെൻ ജാനുവരി ടു.
എടാ ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ എൻ്റെ വീട്ടുകാരോട്, ഒന്ന് കൊണ്ടുവന്ന് നടക്കണ്ടേ? അവർ പറയുന്നത് ഇപ്പം നീ ബികോം അല്ലേ പഠിച്ച് തീർക്ക്, എന്നിട്ട് അതിന് ശേഷം അവിടെ പോകുന്നത്. 3 വർഷത്തിന് ശേഷം ആർക്കും അവിടെ പോകാനാണ്?
3 വർഷം പോയിട്ടൊന്നും
പറയാനൊന്നും.
എടാ 3 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പോഴേ മെട്രോയുടെ പണിയൊക്കെ വല്ലതും കഴിയോടെ.
മെട്രോ എന്തായോ റിയാദിലെ മെട്രോ ഇന്ന് തീരും നാളെ തീരും എന്ന് പറഞ്ഞൊരു സ്മാർട്ട് സിറ്റി തീരുന്ന പോലെ.
അല്ല അതിപ്പോ വന്നിട്ടപ്പോ കാര്യമൊന്നും ഇല്ലല്ലോ, നമുക്ക് ആ മെട്രോ കയറി പോകാനൊന്നുള്ള ഭാഗ്യം ഇല്ലല്ലോ. അത് ഇനി 3 വർഷം കഴിഞ്ഞിട്ട്.
ശരിക്കും സൗദികൾക്ക് വേണം, എല്ലാവർക്കും കാറല്ലേ, എല്ലാവരും ഫാമിലി കാർ.
മറ്റേ പ്ലാൻ എന്നാന്ന് പറഞ്ഞാൽ മെട്രോ ഇറക്കും 3 റിയാൽ 5 റിയാലിനൊക്കെ, അല്ലെങ്കിൽ 6 to 10 റിയാൽ ഒക്കെ എടുക്കും അതിന്റെ പ്രൈസ്. എന്നിട്ട് പെട്രോളിന്റെ വില സുക്ക് എന്ന് പറഞ്ഞ് കയറ്റും. 1 റിയാൽ ഇത്ര നാല് നമ്മൾ 1 റിയാലിന് പെട്രോൾ ചെയ്തത് അവന്മാർ 5-6 റിയാലാക്കും.
എടാ എന്നാലും കാര്യമില്ല. നമ്മുടെ സൗദി ട്രെൻഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വണ്ടി എത്രയൊക്കെ അത് കൂട്ടിയാലും വണ്ടി എന്ന് പറഞ്ഞാൽ അത് പ്രാന്താണ്, പ്രാന്തന്മാരാണ്. വണ്ടിയിലും ഫോണിനകത്തും നമ്മളവിടെ നിന്നില്ലേ, നമുക്കറിഞ്ഞൂടെ എത്ര
പ്രാന്തമാണ് അവിടുത്തെ. ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ കാറാണ്. കാറുണ്ടോ നമുക്ക് പൊളിച്ച് അടുക്കാം. നാട്ടിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് സ്കൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ അധികം നാട്ടിൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ അധികം കാറായിട്ട് അധികം പോകാറില്ല. എല്ലാവർക്കും 2-വീലേഴ്സാണ് ഇവിടെ. നമ്മളവിടെ 2-വീലർ ഇല്ലല്ലോ.
അവിടെ റോഡ്സ് പണിയുന്നത് തന്നെ കാറിന് വേണ്ടിയുള്ള ഇതാ. എന്ന് വെച്ചാൽ അവിടെ ഒരു ഇടുങ്ങിയ റോഡ് എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ. ഒരു ഗല്ലി ഇവിടത്തെ ഗല്ലി അല്ല അവിടത്തെ ഗല്ലി. അവിടത്തെ ഗല്ലി എന്ന് പറയുമ്പോൾ ഒരു രണ്ട് വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള സൗകര്യമുള്ള ഗല്ലി, അതാണ് അവിടത്തെ ഗല്ലി. അപ്പൊ ഇവിടെ അങ്ങനെ അല്ലല്ലോ,
ഇവിടത്തെ ഗല്ലി ഒരു വണ്ടി
ഇവിടെ ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ പോയാ പോയി, ചുറ്റി എങ്ങനെയും ഇടിച്ചു കയറ്റി പോയാ പോയി.
അത് അല്ലോർജും കളിക്കേണ്ടി വരും, അല്ലോർജും തഴുന്നും വിളിക്കാറ്, തഴുന്നും
അവിടെ വിളിക്കാറ്. റിയാദില് ഒരു കാർ വാങ്ങാനുള്ള കാശുണ്ട്, ഒരു ബൈക്ക് വാങ്ങാൻ ഓൾമോസ്റ്റ്.
ആ ഇല്ല, അവിടെ അഴുക്ക് അഴുക്ക ബൈക്കുകൾ ഉണ്ടോ? മറ്റേ സാധാ മറ്റേ യമഹയുടെ ഒക്കെ ഉണ്ട് അവിടെ, അത് നമ്മൾ കാണാത്തതാണെന്ന് മാത്രം, കാണാറില്ലെന്ന് മാത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ വണ്ടികൾ ഇവിടെ ഭയങ്കര ഇതാണ്, എക്സ്പെൻസീവ് ആണ്, ഇവിടെ ഓവർ പ്രൈസ്ഡ് ആണ്. അവിടുത്തെ വണ്ടികൾ
ഓവർ പ്രൈസ്ഡ് ആണോ?
ഓവർ പ്രൈസ്ഡ് ആണ് ഇവിടുത്തെ വണ്ടികൾ. ഇവിടുത്തെ വണ്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കണ്ടിരുന്നത് കുറവായിരുന്നു, പക്ഷെ ഇവിടോട്ട് അത് വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ പ്രാഡോ, പ്രാഡോയ്ക്ക് അത്ര അവിടെ അത്രയ്ക്ക് വിലയില്ല, പക്ഷെ ഇവിടെ
75 ലക്ഷം. പ്രാഡോ അവിടെ എന്ന് പറയുമ്പോ അതൊരു എക്സ്ട്രീം ലക്ഷറിയസ് കാർ ആണെന്ന് ആരും പറയത്തില്ല.
അല്ല, ഫാമിലി കാർ ആണ് അവിടെ, അവിടെ ഫാമിലി കാർ, ഇവിടെ ലക്ഷറിയാണ്.
കേരളത്തിലെ ഫ്രീക്കന്മാർ യൂത്തന്മാരാണെങ്കിൽ സൗദി അറേബ്യയിൽ ഷബാബ് 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 എന്ന് മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും ഷബാബുകള്.
ഷബാബിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും യൂത്ത്, യങ് എന്നാണ്, യങ് യൂത്ത് എന്നാണ്. എന്നിട്ട് പക്ഷെ പറയണ അത് യൂസേജ് ഓഫ് ടേം എന്ന് പറയുന്നത് ആരെങ്കിലും വണ്ടി പറത്തി പോയി
കഴിഞ്ഞാൽ, ഞാൻ വണ്ടി ഓടിച്ചാണേ, എന്നിട്ട് ഞാനൊരു 80 പോയതാ, 80 പോയി. ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ചെറുക്കൻ്റെ ചുമ്മാ ഒന്ന് തിരികേറ്റാൻ വേണ്ടി ഞാൻ 80 എന്ന് കാല് കൂട്ടി 100, 110, 120 അങ്ങ് പോയി. ഓക്കെ, ഹൈവേയിലാ, അപ്പൊ സീനല്ല. 120 പോയി, ഞാൻ ചുമ്മാ തല തിരിഞ്ഞ ഉടനെ അവരെന്നെ നോക്കി, ആ ഷബാബ് ഹാനോ, ഞാനോ
ഇവനാണ് വിറ്റിട്ടല്ല, ഇവനാണ് ഇവനാണ് വീട്ടിൽ പോണ അത്ര വേഗം മൂത്രമൊഴിക്കാൻ, മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് ആക്സിലേറ്റർ ഔട്ട് വിടുക, എന്നിട്ട് പുകഴ്ത്തുക, ഷബാബ് പോകുന്നു ഷബാബ്.
അതല്ല, എന്നിട്ട് ഇവൻ കാലെടുക്കുന്ന അവസാനം മറ്റേ കാലിട്ട് പുറത്തിട്ട് ചവിട്ടിയൊക്കെയാണ് നിർത്തിയെന്നൊക്കെ ഞാൻ കേട്ടെ. മറ്റേ സിഡി മുസേന കരംചന്ദ് ചന്തക്കവല കണാരൻ ചന്തക്കവല. അല്ല, വേറെ കേസുണ്ട്, നമ്മൾ അവിടെ 150, 200 നമുക്ക് ഒരു വലുതല്ല എന്ന് വെച്ചാൽ നമ്മൾ ആകാശം വിട്ടു പോകുന്നതാണ്, അവിടെ ഹൈവേയിലൊക്കെ നമ്മൾ വിട്ടു പോകും. പക്ഷെ ഇവിടെ 150, 200 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ വാപ്പായി തന്നെ വേണമെങ്കിൽ എക്സാമ്പിൾ പറയും, ഞാൻ ഇവിടെ സൗദിയിൽ അങ്ങനെ പോകും, പക്ഷെ ഞാൻ ഇവിടുത്തെ റോഡിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ 80 മേളിൽ പോകുമ്പോൾ വാപ്പ
പറയും ഇവിടെ അത് ഒരു എന്ന് വെച്ചാൽ സ്പീഡിംഗ് ആയിട്ടുള്ള റോഡ്സ് അല്ല ഇവിടെ. ഇവിടെ എങ്ങനെയൊക്കെയോ ഇവിടെ പഠിക്കുന്ന അതാണ്, ഇവിടെ പഠിക്കാൻ
ബെസ്റ്റാ
വണ്ടി പറയുന്നത് തന്നെ. കേരളത്തിൽ വണ്ടി ഓടിക്കുവാണെങ്കിൽ ലോകത്ത് ഏത് ഭൂഗോളത്ത് എവിടെ പോയാലും നിനക്ക് കാർ ഓടിക്കാം.
കേരള അല്ല, മൊത്തത്തിൽ ഇന്ത്യ. ആ കേരള ആക്ച്വലി, കേരള ഇസ് എ ഫാക്ടർ,
മെയിൻലി കേരള.
കാരണം ഇവിടെ
ബട്ട് യാ ഇന്ത്യയിലൊക്കെ ഓടിക്കുവാണെങ്കിൽ, ഇപ്പൊ മുംബൈ ഡൽഹിയിലൊക്കെ അത്ര ഓടിക്കുവാണെങ്കിൽ പേഷ്യൻസ് പഠിക്കാം, പേഷ്യൻസ് ഉണ്ട്.
സോ എന്തൊക്കെയാണ് ഇപ്പൊ കൊറോണയുടെ ആഫ്റ്റർ എഫക്ട് ഒക്കെ? എന്തുവായി, എന്താണ് അവിടുത്തെ ആഫ്റ്റർ?
കൊറോണ കൊറോണ നല്ല അടിപൊളി പേസ് അല്ലേ, നല്ല സൂപ്പർ ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ പോകുന്നു. ആർക്കും ഭയമില്ല ഇപ്പൊ, ആർക്കും പേടിയില്ല,
ഭയം പോയി,
ആർക്കും പേടിയില്ല.
ഞാനിപ്പോ വർക്കിന് പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ അപ്പൊ പോകുമ്പോ കൊറേ കസ്റ്റമേഴ്സ് വരുമ്പോ അവർക്കൊന്നും കൊറോണ ഇല്ല, നമുക്ക് കാണാം, ആ ഒരു ലെവലാണ്. കാരണം ഗവൺമെന്റ് പോലും ഇപ്പൊ കുറച്ച് അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ലോക്ക്ഡൌൺ ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത്, കാരണം ആരുടെയിൽ പൈസ ഇല്ലാത്ത കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയെല്ലാം പയ്യെ പഴയതുപോലെ പോയാലേ പറ്റുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, മാസ്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗവും,
ഹാൻഡ് സാനിറ്റൈസർ.
ഇല്ല, ടീംസ് ഒക്കെ പറഞ്ഞിട്ടില്ല, അതായത് ഇനി നിങ്ങൾ പഴയ പോലെ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് നടക്കുന്ന ആ ഒരു ലൈഫ് നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട എന്നാ പറഞ്ഞത്. ഇറ്റ് വിൽ സ്റ്റേ, ഈ ലോകം അവസാനിക്കുന്നവരെ ഈ കൊറോണ എന്ന് പറഞ്ഞ വൈറസ് ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ ഡാൻസ് ചെയ്ത് കളിക്കും, വരും പോവും, വരും പോവും. ആ ഇതൊക്കെ ഇല്ലാതൊരു അടിപൊളി കാലം ഉണ്ടായിരുന്നു മാൻ. ഐ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇടയ്ക്ക് ആ ടൈംസ് ഒക്കെ ഞാൻ റിമിനിസ് ചെയ്യും. ഓബ്വിയസ്ലി നമ്മുടെ സൗദി ഡേയ്സ്, സൗദി ഡേയ്സ് ഇതൊന്നും ഇല്ലാത്തൊരു സമയം, എവറിഥിങ് വാസ് പീസ്ഫുൾ. സൗദി അറേബ്യ ലൈഫ്,
കണ്ണടച്ച സൗദിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, കണ്ണടച്ച സൗദിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഏറ്റവും പെട്ടെന്ന്
കണ്ണടച്ച ആലോചിക്കുമ്പോൾ
കണ്ണടച്ച
ഓക്കെ നീ കൗണ്ട് ചെയ്യ ഒരു ഒരു ടൈമർ പെട്ടെന്ന് 3-2-1 എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് പറയണേ. ഓക്കെ ഡമാസ്കസ് 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 എന്റെ വായിൽ പെട്ടെന്ന് വന്നത് ഡമാസ്കസ്.
എനിക്കും ഡമാസ്കസ് ആയിരുന്നു.
ഡമാസ്കസ് അല്ലേ, ഡമാസ്കസ് എന്താന്ന് ഇപ്പൊ ലിസണേഴ്സിന് അറിയില്ലെങ്കിൽ ഡമാസ്കസ് എന്ന് പറഞ്ഞാൽ
ഞങ്ങളുടെ ട്യൂഷന്റെ നേരെ അടുത്ത് എന്ന് വെച്ചാൽ ട്യൂഷൻ കഴിഞ്ഞ നേരെ ഞങ്ങൾ പോകുന്നത് ഡിന്നർ അടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് ഹൗസ് ഓഫ് ഡമാസ്കസ് പാർട്ടീസ്,
HDP.
ഞങ്ങൾ ഡിവിഷൻ ഗ്യാങ് എപ്പോഴും ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ്. ട്യൂഷൻ കഴിഞ്ഞ നേരെ അങ്ങോട്ട് പോയി ഡിന്നർ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പിരിയാറുള്ളൂ.
നമ്മുടെ എന്താ നാട്ടിലത്തെ ആദാമിന്റെ ചായക്കട പോലെ ആയിരുന്നു നമുക്ക് HDP അവിടുത്തെ.
നമ്മുടെ
സത്യം നമ്മുടെ ചായക്കട
അവിടെ ചായ അവിടെ ചായക്ക് പകരം മൂസംബി ജ്യൂസും കോഫി
ഷവർമയും
ഷവർമ
പഴംപൊരിക്ക് പകരം അവിടെ ഞങ്ങൾ ഷവർമയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്.
നമ്മളിവിടെ നാട്ടിലൊരു ചായക്ക് 10 രൂപയാണെങ്കിൽ അവിടെ ആ ജ്യൂസിന് അവിടെ 2 റിയാല് 1 റിയാല്
4 റിയാല്
4 റിയാല് രണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പിന്നെയാണ് 4 ആയത്.
ഇതിപ്പോ നമ്മുടെ സ്ഥലം നമ്മുടെ ഒരു സമയത്തും 4 റിയാല് ഇൻക്ലൂഡിംഗ് വാറ്റ്.
വാറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ 2 റിയാലേ ഉള്ളായിരുന്നു അന്ന്.
പിന്നീട് അങ്ങോട്ട് പക്ഷെ അപ്പോഴും നമുക്ക് പൈസ അവിടെ ഒരു വിഷയം വന്നില്ല.
കാരണം സൗദി അറേബ്യൻ ഫുഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചീപ്പാണ്, വളരെ വളരെ ചീപ്പാണ് അവിടുത്തെ ഫുഡ്.
അത് പറയുകയാണെങ്കിൽ പെപ്സിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. നമ്മൾ ആദ്യമൊക്കെ പെപ്സി വാങ്ങിച്ചു 1 റിയാലിനൊക്കെയായിരുന്നു പെപ്സി
വാങ്ങിച്ചത്.
പയ്യാണ് കൂടി വന്നത് 1 റിയാലും പെപ്സി വാങ്ങി ഭയങ്കര കൂടി നിറണ്ട.
നിങ്ങൾക്കറിയാലോ
പണ്ടേ മറ്റേതാ, ഇവ മറ്റേതാ കുടിക്കുന്ന പണ്ടേ. ഏത് മറ്റേത് അല്ല വെള്ളം,
പച്ചവെള്ളം.
നമ്മള് ഷവർമ അടിക്കാൻ പോയാലോ, നമ്മള് ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ മറ്റേ മിക്സ് ഫ്രൂട്ട് ഇല്ല, അതൊക്കെയാണ് നമ്മുടെ മെയിൻ. സ്റ്റിൽ പെപ്സി കുടിക്കാൻ ഇഷ്ടമല്ലെന്നല്ല, ഇറ്റ്സ് ലൈക്ക് എനിക്ക് മേ ബി അത്ലറ്റിക്സിൻ്റെ ഇതൊക്കെ കാരണം യു നോ വി ഫീൽ ജ്യൂസ് 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 കുമ്പിടിക്ക്.
അപ്പോൾ പിന്നെ മെസ്സി വരെ ഇടയ്ക്കിടയ്ക്ക് 2 പെഗ് കടിക്കും, ഇവന് മാത്രം എന്തോ ഒരുമാതിരി.
സോറി മെസ്സി എൻ്റെ ലെവൽ അത്ര വയറുള്ള
അല്ലടാ. 2-2
മറ്റേ ഉഗ്രോജല ഉടൻ പണത്തിനകത്ത് മറ്റേ താത്ത പറയുന്ന പോലെ അത് പി ടി
സെഞ്ചുറി
ആരാ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സെഞ്ചുറി നടിച്ചെന്ന് അറിയത്തില്ല.
ഗെയിലാണോ എന്താ എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച്
ഫാസ്റ്റസ്റ്റ്
ഓൾ ഇന്ത്യൻ ആയതുകൊണ്ടോ അത് യുവരാജ് ആയിരിക്കും. ഞാൻ ബേസിക്കലി ഫുട്ബോൾ ഗൈയാണ്, ഐ എം ടോട്ടലി ഇൻ ടു ഫുട്ബോൾ. എന്താ അറിയില്ല, പണ്ട് മുതലേ എനിക്ക് ഫുട്ബോൾ ആയിരുന്നു. കാരണം ഒന്ന് സൗദി അറേബ്യയുടെ നാഷണൽ സ്പോർട്ടാണ്. പണ്ട് നമ്മളവിടെ ഈ കളി അറിയത്തില്ല. നിങ്ങളൊക്കെ എവിടത്തെ സൗദിക്കാരാടോ നിങ്ങൾ രണ്ടുപേർക്കും? നിങ്ങളൊക്കെ സൗദി അറേബ്യ ജനിച്ചു വളർന്ന പിള്ളേരാണോ?
എടാ അവിടത്തെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന,
എന്റെ ദൈവമേ, രണ്ടെണ്ണം പിള്ളേരോ
സൗദി
വേറെ പിള്ളേരാണ് ചോദിക്കുക. സോക്കർ ഓക്കെ, സോക്കറിനൊന്നും വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. ഫുട്ബോൾ ഓക്കെ,
മറ്റേ ഫുട്ബോൾ ഉദ്ദേശിച്ചത് മറ്റേ കാലെടുത്ത് വായി ഭിത്തിയിലൂടെ ഒട്ടിക്കുന്ന ഫുട്ബോൾ.
സോ യാ വാട്ട് വി സ്പീക്കിംഗ് അബൌട്ട് എന്തായിരുന്നു ഫുട്ബോൾ ഫുട്ബോൾ നാഷണൽ സ്പോർട്ട് ഓഫ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ രണ്ടു പേരും റിയാദി ജനിച്ചു വളർന്നിട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ ആണ് നാഷണൽ സ്പോർട്ട് എന്ന് അറിയാത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര
ഫുട്ബോൾ ഇസ് യാ ബട്ട് ഫുട്ബോൾ ഇസ് വി എല്ലാവരും പറയുന്നത് ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിച്ച് ലൈക് സൗദി മൊത്തം ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആണ് പക്ഷെ അതൊരു നാഷണൽ സ്പോർട്ട്
വൈഡ് സ്പ്രെഡ് ആണ്
അത് നാഷണൽ സ്പോർട്ട് ആയതുകൊണ്ടല്ല അങ്ങനെ ആവുന്നത് ബിക്കോസ് ഒരു കൺട്രിയിലും എനിക്ക് തോന്നത്തില്ല അതൊരു നാഷണൽ സ്പോർട്ട് ആണെന്ന് കരുതി അത് കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഹോക്കി ക്രിക്കറ്റിന് അത്രയും പോപ്പുലർ ആവുന്നുണ്ടോ ഐ മീൻ ഹോക്കി പ്ലേയേഴ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി ബട്ട് വേൾഡ് വൈഡ് ഐ മീൻ നേഷൻ വൈഡ് അത്ര റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ടോ
ശരിക്കും
അപ്പോൾ 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 നേഷൻ വൈഡ് ഐ മീൻ നാഷണൽ സ്പോർട്ട് എന്നുള്ള പരിഗണനയിൽ വെച്ചല്ല ഒരു സ്പോർട്ട് സൗദിയിൽ സെലിബ്രേറ്റ് ആയത്
ഇവിടെ അല്ലല്ല സൗദി ഫുട്ബോൾ ക്രേസ് ആണ് അത് ഐ ഡോണ്ട് നോ ഇതിന്റെ പേരിലാണ് ഫുട്ബോൾ ആയ നാഷണൽ സ്പോർട്ട് ആക്കിയത് പക്ഷെ സംഭവം നാഷണൽ സ്പോർട്ട് ഫുട്ബോൾ ആണ് എല്ലാവർക്കും അത് തന്നെയാണ് ഭ്രാന്ത് ഞാനാണെങ്കിൽ തവണ്ണം വെക്കുന്നതിന് മുന്നേ നല്ലൊരു പ്ലെയർ ആയിരുന്നു
ഫുട്ബോൾ
പിന്നെ പിന്നെ ഷവർമ കണ്ടു ഞാൻ വിരമിച്ചു അത്ര ഉള്ളു
പിന്നെ പിള്ളേർ കളിക്കട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ചു
നല്ല പിള്ളേരുണ്ടോ കളിക്കാൻ നമ്മുടെ ഇപ്പൊ സ്കൂളിലായാലും നമ്മുടെ സ്കൂളിലായാലും ഞാൻ നോക്കിയിട്ട് പിള്ളേർക്കൊക്കെ നല്ല രസമുണ്ട് കളിക്കുക അവര് നല്ലോണം കളിക്കുന്നുണ്ട് അപ്പൊ ഞാനായിട്ട് വെറുതെ ഒരു തടസ്സം നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഊരി എന്റെ ബൂട്ട് ഊരി ഞാൻ
അതെ പിള്ളേര് നമ്മളെങ്കാട്ട് നന്നായിട്ട് കളിക്കണം പറയുമ്പോ നാട്ടുകാർ
സ്കൂൾ ഫോർ യു മാൻ ഹാനോ നീ ഇവൻ ഭയങ്കര അത്ലറ്റിക്സ് പേഴ്സൺ ആണ് റിയാദിലെ റിയാദിലെ പറഞ്ഞോട് പറഞ്ഞോട്
റിയാദില് അത് ഞാനല്ലല്ലോ വേറെ ആളുകാരല്ലോ
പറയണ്ടേ നീ കുറച്ചുകൂടെ നീ ഒളിമ്പിക്സ് ഓടുമ്പോ ഞാൻ നിന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തോളാം നീ പറ നീ എന്തായിരുന്നു
അങ്ങനെ പറ അപ്പൊ റിയാദില് ഫസ്റ്റ് ആയിരുന്നു അണ്ടർ 19 റിയാദിലെ ഫാസ്റ്റസ്റ്റ് റണ്ണർ ആയിരുന്നു ആൻഡ് സൗദിയില് തേർഡ് ഫാസ്റ്റസ്റ്റ് യെസ് ദ എക്സ്പീരിയൻസ് വാസ് റിയലി എൻറിച്ചിങ് ഇറ്റ് വാസ് റിയലി ഗുഡ്
ഗുഡ് ഗുഡ് ഓ ഓ ഓ
നല്ല ഓട്ടക്കാരൊക്കെ ഷവർമ
ആക്ച്വലി ഞാൻ പക്ഷെ പറയത്തില്ല ഞാനും ഷവർമ കഴിക്കുന്ന ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു ബേൺ ഞാൻ കഴിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ എത്രയൊക്കെ കഴിക്കുന്നോ അതിനനുസരിച്ച് ഞാൻ ഫുള്ള് ബേൺ ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലാണ് കാര്യം ഇപ്പൊ നിങ്ങൾ എത്ര കഴിക്കുന്നു എന്നതിൽ മാത്രം ഒരു ഫാക്ടർ ഇല്ല നീപ്പോ ഇന്നൊരു ദിവസം പട്ടിണി ഇന്ന് ഇരുന്നെന്ന് കരുതി അതിലൊരു ഇമ്പാക്ട് കാണത്തില്ല അതിനനുസരിച്ച് നീ ബേൺ ഔട്ടും ചെയ്യണം ഫാസ്റ്റിംഗിൽ അത്രയും ബേൺ ഔട്ട് വരത്തില്ല
അവിടെ ഇപ്പോൾ റിയാദ് ഫുഡ് എല്ലാവരും എന്താ പറയുന്നത് കഴിച്ചാലും ലൈക്ക് എല്ലാം ഓബിയസ്ലി ടോപ്പ് എണ്ണ ഐറ്റംസ് ആണ് എല്ലാം ഒബീസ് ആവാനുള്ള പറ്റിയ സംഭവങ്ങളാണ് പക്ഷേ ഈ ബ്രോ
എണ്ണ ഐറ്റംസോ എണ്ണ ഐറ്റംസ് എന്തുണ്ട്
റോസ്റ്റഡ്
മന്തി
ഷവായി എന്നതൊക്കെയാടാ നീയൊക്കെ ഇത് കഴിക്കുമ്പോൾ നീ കണ്ണും പൂട്ടി കഴിക്കുന്നല്ലേ
അല്ല ബ്രോസ്റ്റഡ് അല്ല ബ്രോസ്റ്റഡ് ആക്ച്വലി സൗദി ഫുഡ് അല്ല ബ്രോസ്റ്റഡ് ആക്ച്വലി സൗദി ഫുഡ് അല്ല മന്തി ഷവായ അൽഫാം ഷവർമ ഇതൊക്കെയാണ് അവിടുത്തെ ഷവർമ പോലും അവിടുത്തെ അല്ല തുർക്കിഷ് ഫുഡാണ് അല്ല എവിടെ ഓയിൽ ഷവർമ മയോണസിനകത്തേ ഉള്ളൂ മയോണസിനകത്തേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഇറച്ചിനകത്ത് എവിടെ ഓയിൽ ഇരിക്കുന്നത് അതിന്റെ നെയ് ഉരുകി
പോവാണ്
നെയ് ഉരുകി പോവല്ലേ പക്ഷെ അൽഫാമിനും ഷവായിക്ക് എവിടെയാണുള്ളത് അൽഫാം ഷവായും പറഞ്ഞടാ എടാ ഞാൻ എടാ ഇവിടുത്തെ ഷവായിലും ഇവിടെ ഒക്കെ ഉണ്ടല്ലോടാ ഇവിടുത്തെ ഷവായ അൽഫാമിലൊക്കെ വേറെന്തോ മസാലയൊക്കെ തേച്ച് എന്തൊക്കെയാണ് പക്ഷെ അവിടെ എനിക്ക് മസാല ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല ലൈറ്റർ
മസാല എരിവ് പറ്റത്തില്ല
എനിക്കറിയത്തില്ല സ്പൈസി അവിടെ ഒരു ഫിലി ഫാക്ടർ അല്ല അല്ലേ സ്പൈസി ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് ഇറങ്ങും
എടാ ഒന്ന് ആലോചിച്ച് അതല്ലേ നല്ലത് രാത്രി നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ അറബിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കിടക്കുമ്പോൾ എന്നാ സുഖമാ പക്ഷെ നേരെ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി നല്ല ഫുഡ് കഴിക്കുവാണെങ്കിൽ രാത്രി നെഞ്ചരിച്ചിൽ വരുവും പിന്നെ പിറ്റേ ദിവസം അതിന്റെ ബലം അറിയത്തുള്ളൂ എനിവേസ് ഡൂഡ് ഹാനോട് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു അബൌട്ട് ലൈക്ക് യുവർ സ്കൂൾ ലൈഫ് മാൻ ഇൻ റിയാദിലെ സ്കൂൾ ലൈഫ് ആൻഡ് ഓൾ How did you like feel?
Yeah, school life was amazing. It was going good. And endha paraya school life or plus 1 plus 2 okay aavumbodana nammada inner self okay explore cheyada korchodukka porathirangi porathokka irangan thodangi 10 vera ulla school it was fine but nan adhe angane porathu nirangathillayirunnu but then after a while nammal porathirangi nammal tuition le keri annenneyana nan tuition le join I mean 11th keri adhe samayathana tuition le keri ആൻഡ് ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ബാച്ചിൽ. പിന്നെ അടുത്ത ക്ലാസ് തൊട്ട് വേർത്തം വന്നു, രണ്ടുപേര് വന്നു. പിന്നെ ആഫ്റ്റർ ഒരു സെക്കൻഡ് സെം ആയപ്പോഴാണ് ജെറിം വന്നത് ഇവിടെ. ആൻഡ് നമ്മൾ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് വന്ന് വന്ന്, അതും കൂടുതൽ മലയാളികളായിരുന്നു, അതാ വേറെ സെം.
എന്റെ കണ്ണടച്ചുണ്ടല്ലോ, എന്റെ കണ്ണടച്ചു
സൗദി
അറേബ്യ, ഐ മീൻ റിയാദില്, നമ്മളിവിടെ റിയാദില് മെയിൻ ഇന്ത്യൻ സ്കൂളിലെ പിള്ളേരെല്ലാവരും ഒത്തുകൂടിയ ഒരു ഡേ ആയിരുന്നു സൗദി നാഷണൽ ഡേ. ഞാൻ ഓർമ്മക്കായിട്ട് അന്നിട്ട് ആ തോബ്, തോബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സൗദി അറബികൾ എടുത്ത ഡ്രസ്സാണ് തോബ് എന്ന്
പറയുന്നത്.
ഇവിടെ ലോഹ നൈറ്റി എന്നൊക്കെയാണ്. ഞാൻ അത് ഇട്ട് ഇവരെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ അവരുടെ പോസിറ്റീവ് ക്രിറ്റിസിസം കേട്ടപ്പോഴേ എനിക്ക് സമാധാനമായി. ഞാൻ പിന്നെ മടക്കി കുത്തി അലമാരി കയറ്റി വെച്ച്.
അതാ ലോഹ, സത്യം ലോഹ, എടാ ലോഹ തന്നെ. അല്ലെങ്കിൽ എന്റെ ഞാൻ എന്റെ ഗ്രാൻഡ് മദറിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോ നൈറ്റി ഇട്ടോണ്ട്
പുറത്തിറങ്ങി.
അപ്പടി സ്വല്ലൂടെ അപ്പടി സ്വന്ന എന്നാ എന്തിന്? നാട്ടുകാരും വിചാരിക്കും, നാട്ടുകാരും വിചാരിക്കും എന്റെ ഉമ്മാടെ നൈറ്റി ഇട്ടോണ്ട് പോണു, അല്ലെങ്കിൽ ലോഹ പള്ളിയിൽ വെച്ച് എന്റെ ലോഹ ഇട്ടോണ്ട് പോണു.
എങ്ങനെ പോയാലും നമുക്ക് ഫേവറബിൾ ആയിട്ട് അവരൊന്നും പറയത്തില്ല.
എന്താണെങ്കിലും ഐ ഫെൽറ്റ് ലിറ്റിൽ മോർ സെക്യൂർ ഓവർ ദെയർ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല, പക്ഷെ ഐ ഫെൽറ്റ് മോർ സെക്യൂർ ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങി നടന്നാലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇറ്റ് വാസ് മോർ സെക്യൂർ ദെയർ, ഈവൻ ദോ ഇറ്റ് ഹാഡ് എ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലായിടവും പെർഫെക്റ്റ് പൊന്നിൽ മിനിക്കിയ
സംഭവമൊന്നും അല്ല. കേരളം നമ്മുടെ ഹോം ആയിരിക്കാം, ആണ് ആണെന്നാണ് ലൈക്ക് ടെക്നിക്കലി നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. പക്ഷെ നമുക്ക് കൂടുതൽ ഹോമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത് നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം, അതായത് റിയാദിൽ തന്നെയായിരിക്കും. ഇപ്പം ഞാനായാലും വെക്കേഷൻസ് കേരളത്തിൽ വരുമ്പോൾ എനിക്ക് ഇവിടെ ഒരു NRI ട്രീറ്റ്മെൻറ്റാണ് സംഭവം. എല്ലാവരും നാട്ടുകാരൊക്കെ പറയും നീ നിൻ്റെ നാട്ടിലെത്തി, നീ നിൻ്റെ വീട്ടിലെത്തി, പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു NRI ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. നമുക്ക് നമ്മളൊരു നാട്ടിലെ കേരളമായിട്ട് ട്രീറ്റ്മെൻ്റ് അല്ല കിട്ടുന്നത്.
നമ്മളിത് നോക്കിയാൽ മതി, നമ്മുടെ വീട്ടിൽ നോക്കിയാൽ മതി, നമ്മുടെ വാപ്പ, നമ്മുടെ വാപ്പാമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ വീട്ടിൽ നമ്മുടെ നാട്ടിലോട്ട്
കേരളത്തിലോട്ട്
എന്ത് സമാധാനം ഉണ്ടെന്ന് പറയും. പക്ഷെ നമുക്ക് സൗദി തിരിച്ച്, നമ്മൾ സൗദി തിരിച്ച് പോകുമ്പോൾ നമ്മൾ പറയും ഓ
സമാധാനം.
വീട്ടിൽ തന്നെ ഉണ്ട് രണ്ട്
കോൺട്രാക്ടേഴ്സ്. ഞാൻ സൗദിയിൽ നിന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആ ഇത് തുറക്കത്തില്ല, മറ്റേ എന്താ പറയുക,
കവാടം വാതില്,
ഓട്ടോമാറ്റിക് ഡോർ ഇങ്ങനെ തുറക്കുമ്പോ തന്നെ എന്റെ കണ്ണാടി ഫോഗടിക്കും, എന്റെയും പപ്പടയും കണ്ണാടി ഫോഗടിക്കും. അവിടെ തന്നെ ഐ ഫീൽ ഓക്കെ യു ആർ നോട്ട് വെൽക്കം ഗോ ബാക്ക്, അതാണ് എനിക്ക് തോന്നുന്നത്.
അതൊരു മാതിരി കാറ്റ് തന്നെ നമ്മള് കാറ്റ് തന്നെ നമ്മളോട് പറയുന്നത് ഇവിടെ ഒന്നും കാണാനില്ല പൊക്കോ. ഓക്കെ ബാക്ക് ടു സൗദി മാൻ, ഐ എം റിയലി ഇൻ എ മൂഡ് ടു ടോക്ക് അബൌട്ട് സൗദി. കാരണം ഇവിടെ നമുക്ക് ഏതൊരു പ്രശ്നം അടിയടി വെത്ത് കുത്ത് കൊറോണ കൊറോണ. നമുക്ക് ഇതുപോലെ കുറച്ച് മൂവ്മെന്റുകൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പീസ്ഫുൾ ടൈം, അതായത് നമ്മുടെ ആ സൗദി ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു ഒരു കൂളർ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആ ഒരു ടൈംസ് നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്തത്.
ഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ നമുക്ക് സൗദി കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള കാര്യത്തെക്കാട്ടും നമുക്ക് കൊറോണ ഒരു വർഷം മുമ്പ് എന്തുമായിരുന്നു, കൊറോണയ്ക്ക് ഒരു വർഷം മുമ്പ് എന്തുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെമ്മറീസ് പറയാനുള്ളത്. കാരണം കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2019 ടു പ്രിസൈസ്, നോട്ട് ഏപ്രിൽ സോറി മാർച്ച് ഏപ്രിൽ ഓക്കെ. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ 12th എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ബോർഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പോർട്ടേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 12th കഴിഞ്ഞാൽ നാട്ടിലോട്ട് പതുക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നാട്ടിലോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ്. യെസ്. അപ്പോ ആ അപ്പൊ അങ്ങനെ ആ ഒരു സമയമാകുമ്പോ ആൾക്കാർക്ക് അറിയത്തില്ല. കാരണം ചിലപ്പോൾ കാരണം ഇവരുടെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ, ഇവരുടെ തൊട്ടടുത്ത് തന്നെയാണ് കോളേജ്. അപ്പം നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ കോളേജ് പിന്നെ മറ്റുള്ളവർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും. സൗദിയിൽ അങ്ങനെ കോളേജസ് ഉണ്ടെങ്കിലും മോസ്റ്റ് ഇന്ത്യൻസ് പ്രിഫർ ടു സ്റ്റഡി കോളേജ് ഇൻ ദർ ഓൺ കൺട്രി അല്ലേ, ദേ പ്രിഫർ ടു ഫിനിഷ് ദ ഡിഗ്രി ഇൻ ദർ ഓൺ കൺട്രി.
നമ്മുടെ അവിടെ എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് ഉടുക്കത്തെ എക്സ്പെൻസീവ്, അതുകൊണ്ടാണ് എല്ലാവരും കൺട്രി വിട്ടു പോകുന്നത്.
ബട്ട് അപ്പോഴും ഒന്ന് രണ്ട് ആൾക്കാർ നമ്മുടെ ഗ്യാങ്ങിലുണ്ട് സൗദി അറേബ്യ. ആൻഡ് സൗദി അറേബ്യയുടെ എഡ്യൂക്കേഷൻ, സൗദി അറേബ്യയിലെ ഡിഗ്രികളൊക്കെ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ടൊക്കെ അവർക്കത് ഇച്ചിലൂടെ നല്ലതായിട്ട് തോന്നി, എസ്പെഷ്യലി മെഡിസിൻ ഒക്കെ ആകുമ്പോൾ. ആൻഡ് പ്ലസ് അത് അഫോർഡ് ചെയ്യാനുള്ള ഇതും ആൻഡ് അത്തരം. അപ്പോൾ അവർക്ക് അതിനുള്ള ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ചിലരൊക്കെ അവിടെ പഠിക്കാൻ തോന്നും. നമുക്ക് നാട്ടിലവർ
പക്ഷെ എനിക്കൊരു ഒരു കാര്യം തോന്നിയത്, നമ്മളെപ്പോഴും ഒരു ഫെസിലിറ്റി ലൈഫിലല്ലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് സൗദിയിൽ. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അതായിരുന്നില്ലേ കുറേ കൂടെ മിസ് ചെയ്തു. നമ്മൾ വണ്ടി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർമ ഇതൊക്കെ ഉള്ള നമുക്കൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്സ്. നമ്മൾ ഭയങ്കര ഫെസിലിറ്റീസിലായിരുന്നില്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഫെസിലിറ്റീസ് നമുക്ക് കിട്ടാത്തതുകൊണ്ടല്ലേ നമുക്ക് കുറേ കൂടുതൽ മിസ്
ചെയ്തു. അതിപ്പോൾ ഒരു പെർസ്പെക്ടീവ് നോക്കുവാണെങ്കിൽ ശരിയാണ്. ഞാനിപ്പോൾ ലൈക്ക് അങ്ങനെ ഒന്നുമല്ല, ഇപ്പോൾ എല്ലാം ഭയങ്കര അൺസർട്ടൺ ടൈംസ് ആണ് കമ്മിങ് അഹെഡ്. സോ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഇവിടെ നമുക്ക് ഒരു രീതിയിൽ നമ്മൾ ജീവിച്ച് പോകുന്നു, അവിടെ അങ്ങനത്തെ രീതിയിൽ ജീവിച്ച് പോയോണ്ടോ ഐ എം ഗ്രേറ്റ്ഫുൾ. എല്ലാത്തിലും റിയലി ഗ്രേറ്റ്ഫുൾ ആയിട്ട് പോകുന്നു. സോ യാതൊരു വലിയ കൺസേൺ അല്ല അവിടുത്തെ, അവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ട് അവിടുത്തെ അത്ര സുഖവും ഇല്ലാത്തൊരു അതൊരു വലിയ കൺസേൺ ആയിട്ട് തോന്നുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എൻവയൺമെൻറ്റ് പിന്നെ പീപ്പിൾ അതൊക്കെയുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ ആയി വരുന്നു, ഇപ്പോൾ പ്രശ്നമില്ലടാ. അതൊക്കെ ഇപ്പോൾ ഒരു പുതിയ നാട്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് അമേരിക്കയിൽ പോയാലും അല്ലെങ്കിൽ വല്ല ജർമ്മനിയിലൊക്കെ പോയാലും സെയിം ഇഷ്യൂ തന്നെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഇത്.
ഡെഫിനറ്റ്ലി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ അഡ്ജസ്റ്റ് ആവണം എന്നൊരു ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ ലൈക്ക് ഗെറ്റിംഗ് അഡ്ജസ്റ്റഡ് ടു ഇറ്റ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് നെസസറി. ലൈക്ക് നോയിങ് വാട്ട്സ് ഗോയിങ് അറൗണ്ട് അസ്, ഓക്കെ, നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയേണ്ടത് ഇറ്റ്സ് ഐ ഫീൽ ഇറ്റ്സ് നെസസറി. ഓക്കെ, but adjusting to what's happening, that's a different perspective, not a different perspective, that's a different action, that's a different reaction. കാരണം നമുക്ക് ഒരു കാര്യത്തെ പറ്റി അറിയാമെങ്കിലും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനെക്കാട്ടും ഭേദം നമ്മൾ അതറിഞ്ഞ് നമ്മുടെ രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കുക, അതാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ NRIC യൂഷ്വലി ചെയ്യേണ്ടതും ചെയ്യുന്നതുമായ ഒരു കാര്യം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് നമ്മൾ നാട്ടുകാരനനുസരിച്ച് യൂസ് ടു ആവുന്നതിനും പകരം മോസ്റ്റ് ഓഫ് ടൈം വി പ്രിഫർ ടു ബി
ഔർസെൽവ്സ്.
കാരണം വി ഡെഫിനറ്റ്ലി നമ്മൾ 18 വർഷം നമ്മൾ സൗദിയിൽ ആയതുകൊണ്ട് സൗദിയിലെ രീതികളും സൗദിയിലെ കൾച്ചറും, സൗദിയിലെ കൾച്ചറല്ല ഒരു ഡൈവേഴ്സിഫൈഡ് കൾച്ചറിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് കേരളത്തിൽ പഠിച്ച ആൾക്കാർക്ക് ഓബ്വിയസ്ലി കേരള കൾച്ചർ അവർക്ക് മുഖ്യമായിരിക്കും മിക്കവർക്കും, എനിക്ക് എല്ലാവരെ പറ്റി അറിയത്തില്ല. ബട്ട് ദെൻ അഗൈൻ നമ്മളൊരു ഡൈവേഴ്സിഫൈഡ് കൾച്ചറിൽ പഠിച്ചോണ്ട്
ഈക്വലാണ്
നമ്മളെ, നമുക്ക് പെട്ടെന്ന് ഒരു ആ ഒരു ട്രാൻസിഷനിലോട്ട് പോകാൻ താല്പര്യമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ആവാനുള്ള താല്പര്യമില്ല സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കിനോട് എനിക്ക് ഭയങ്കര എന്തോ യോജിപ്പില്ല.
ഒരു കരാട്ടയൊക്കെ വിളിക്കുന്ന ഒരു ചേട്ടനെ പുള്ളി പറഞ്ഞു. Dude, you have any like unforgettable experiences that you just keep on thinking and that you feel a bit more nostalgic or like feel like and that പെട്ടെന്ന് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അൺഫോർഗെറ്റബിൾ എക്സ്പീരിയൻസ് റിയാദിൽ
ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞാലും അത് കംപ്ലീറ്റ് ആവൂല, നമ്മൾ എന്ത് പറഞ്ഞാലും ഈ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ അത് ക്ലിയർ ആവൂല, കംപ്ലീറ്റ് ആവൂല. അയ്യോ, ഒരു നേരത്ത്
അതിപ്പോൾ ഓർമ്മയുണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്താ സംഭവം
ഉണ്ടായിരുന്നത്? അയ്യോ അയ്യോ, എല്ലാ എല്ലാ സിംഗിൾ നോയ്സ് അല്ലേ, എല്ലാ എല്ലാ ഇതും എനിക്കറിയാം. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ടോന്നോ എന്നും ഓർക്കും ഞാനത്. കാരണം അതാണ് ഏറ്റവും വലിയ മെമ്മറി എനിക്ക്. സംഭവം എടാ, സംഭവം ഇങ്ങനെയായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളെല്ലാവരും കൂടെ വണ്ടിയിൽ മൂന്നോ നാലഞ്ചോ വണ്ടി ഉണ്ടായിരുന്നില്ലേ ഒരുമിച്ച്. ഞാൻ എങ്ങനെയൊക്കെയോ കടക്കടക്കടക്കടക്കടന്ന് നമ്മളെല്ലാവരുടെ ഗ്രൂപ്പിനകത്തും ഒരാൾക്ക് മാത്രമല്ലേ അറബി അറിയാന്നുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ഞാൻ എങ്ങനെയൊക്കെയോ എത്തി, എൻ്റെ പിന്നെ അറിയാമല്ലോ ഞാൻ ഷോ. ഞാൻ അങ്ങനെ പോയി ഒരിടത്ത് എത്തി, ഏതോ ഒരു ഡെസേർട്ടഡ് ഏരിയയിൽ. അവിടെ ഒരു ഐസ്ക്രീം കണ്ടപ്പോ എല്ലാം അതിന്
ഐസ്ക്രീം
ഐസ്ക്രീം തിന്നെ എല്ലാം അതിന് മുടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ അല്ല, അവിടെ ഫുള്ള് ഫാമിലീസും ആയിരുന്നു. ഞാനാണെങ്കി എന്ത് ചെയ്ത് ഒരു പാർക്ക് ഇവരെ ഐസ്ക്രീം വണ്ടിയുടെ അവിടെ ഇറക്കിയിട്ട് എല്ലാം നക്കിക്കൊണ്ടിരിക്കുക ഐസ്ക്രീം. ഞാൻ പാർക്കിംഗ് സ്പോട്ടിന് വേണ്ടിട്ട്
കുടുംബസമേതം വന്ന അറബി അറബിയുടെ മറ്റേ ഭാര്യയുടെയും പെങ്ങടെയൊക്കെ മുഖത്തോട്ട് മണ്ണ് മൊത്തമായി.
യൂട്ടേൺ എടുക്കും, പുള്ളി യൂട്ടേൺ എടുക്കാൻ നോക്കിയത് ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒച്ചയൊക്കെ കേൾക്കുന്നു, യൂട്ടേൺ എടുത്ത.
അവനൊന്ന് വളയ്ക്കാൻ നോക്കിയതാ, സൗദികളുടെ അടുത്ത് വളഞ്ഞിട്ട് പിടിച്ച്.
അല്ല, എനിക്ക് 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 ശരിക്കും ഓർമ്മയുണ്ട്, നമ്മള് മൂലിക്കുന്ന ഐസ്ക്രീം കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ ഇങ്ങനെ നല്ല പരിചയമുള്ള ഒരു വണ്ടി, വണ്ടിയുടെ പുറത്ത് കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു. ഞാൻ നോക്കിട്ട് നമ്മുടെ ഒരു ചെറുക്കനെ പോലെ ഒരു കട്ടില്ല.
വണ്ടിയുടെ പ്രൊമോഷൻ ആണ്
അല്ല എടാ, എന്റെ കൂടെ ഉള്ളവൻ നിങ്ങളൊക്കെ ചപ്പിക്കൊണ്ടിരിക്കുക, ഐസ്ക്രീം ചപ്പിക്കൊണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ എന്റെ കൂടെ ഉള്ളവൻ പറയുക, അളിയോ വള വള തിരി നമുക്ക് അവിടെ പോവാം. ഈ മാറി എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു, അവന് കണ്ണും കണ്ടുവിടാ ഞാൻ എന്തോ ചെയ്യണമെന്ന്. അവന് കണ്ണാടി ഇല്ലായിരുന്നു, കണ്ണാടി കണ്ണാടി ആണെങ്കിൽ കാറ്റത്ത് തെറിച്ചു. ഇവൻ പുറത്തു വന്നിട്ട് പത്തനി എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ കണ്ണാടി തെറിച്ചു. ഇവൻ വൻ ഇതിലായിരുന്നു, എന്തോന്നാ ഇവൻ വണ്ടിയിൽ ഇങ്ങനെ എന്നിട്ട് അവസാനം എൻ്റെ അടുത്ത് അളിയോ അത് ചെയ്തു ചെയ്തു. ഇവന് കണ്ണ് കണ്ടുവിടാ എന്താണ് സംഭവിക്കണേന്ന്. പിന്നെ എന്നിട്ട് ഞാൻ റിലാക്സ് ചെയ്തു, ഓക്കെ എല്ലാവരും വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഐസ്ക്രീം വണ്ടിയുടെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഞാൻ റിലാക്സ് ചെയ്തതും കൊറേ സൗദികൾ വന്നിട്ട് ടകടകട എന്ന് പറഞ്ഞ് വണ്ടി ഇടിയും ശബ്ദവും എന്നിട്ട് എന്നെ പുറത്തിറക്കി. ഞാനാണെങ്കിൽ ചാവി എടുത്ത് ഇവന്റെ
കൈ
ഞാനും
ഇവന്റെ കൈയിലൊക്കെ വെച്ചോളി. ഇവൻ തപ്പാണ് എന്റെ കൈ സൗദിയുടെ കൈ
മറ്റ് അളിയ ഒന്നും നോക്കണ്ട ഓടിക്കുന്നു നേരെ സൗദികളെ നടക്കോട്ട് കയറി ഓടിയേക്കുന്നു. അയ്യോ അതായിരുന്നു സീൻ. എന്നിട്ട് എടാ ഞാൻ എന്നിട്ട് ഇവന്മാരെന്നെ വളഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത് ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് സീന്, സോറി പറ്റിപ്പോയതാണ്, പിള്ളേരല്ലേ, ഇന്നത്തെ ദിവസമാണെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കിയപ്പോ സൈഡിൽ നിന്ന് ഈ കണ്ണ് കാണാത്ത ഈ ചെറുക്കൻ വന്നിട്ട് എന്നോട് പറയുക, അളിയ അളിയ ഒന്നും പേടിക്കണ്ട അളിയ, ഇവന്മാരൊന്നും ചെയ്യത്തില്ല, നമുക്ക് നോക്കാളിയ അളിയ ഉണ്ടായി പോലീസ് ഇപ്പൊ വരും, പോലീസിനോട് നമുക്ക് പറയാം. അപ്പൊ എന്റെ സൈഡിലുള്ള വേറൊരു കൂട്ടുകാരൻ ആരാ നമ്മുടെ ഈ ചെറി ഇവൻ അല്ലെ ചെറിയല്ല ആരായിരുന്നു മറന്നു എന്റെ അടുത്ത് പറയാ അളിയ കര അളിയ കര കരയുമ്പോ അമ്മമാർക്ക് കുറച്ച് മനസ്താപം
തോന്നുന്നു. ഒരു പൊടി ഇവന്റെ കണ്ണയിലോട്ട് കണ്ണം തുടങ്ങാൻ നോക്കിയത് എല്ലാരും വിചാരിച്ച അവൻ കരയാൻ തുടങ്ങിയത്
എല്ലാണോ അവന്റെ മണ്ടയ്ക്ക്. അളിയ പോട്ടെ 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 അളിയ പോട്ടെ 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 എന്ന് പറഞ്ഞിട്ട് അവന്റെ മണ്ടയ്ക്ക് കയറി.
ഞാനാണെങ്കി ഞാനിങ്ങനെ ഒന്ന് താന്നതേ ഉള്ളൂ, പെട്ടെന്ന് ഇവൻ കേറി കണ്ണ് കാണാൻ
തീച്ചറിയാണ്
എടാ നമുക്കൊന്നും എനിക്ക് ഏറ്റവും വിറ്റ് നീ പറയുന്ന പിന്നെ എടാ ഏറ്റവും വിറ്റ് എനിക്ക് ഇപ്പോഴും നമുക്ക് അവിടെ നിന്ന് ഊരി പോകണം. അവന്മാരുടെ നമ്മുടെ വണ്ടിയുടെ അല്ല വണ്ടിയുടെ താക്കോലല്ല എല്ലാം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമല്ലോ, ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. ഈ നമുക്കാണെങ്കിൽ എടാ ഇങ്ങനെയല്ലേ ഊരി പോകണം, ആൾക്കാർ കരയാൻ നോക്കിയിട്ട് നമുക്ക് എന്താ പാടാ, നമുക്കൊന്ന് ഫേക്ക് ക്രൈ ചെയ്ത് നോക്കാം, പറഞ്ഞു നോക്കാം. എന്നിട്ട് ഈ ബാസിയോട് പറഞ്ഞു, ബാസിയുടെ ഒന്ന് കരയൂടാ, എടാ കഴിച്ചിട്ട് വരുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് അവൻ അത് പറഞ്ഞിട്ട് അവൻ കരയുന്നു.
നേരത്തെ അവിടെ ബാക്കിൽ കുറച്ചുമാരുണ്ട്, അവർക്ക് മദ്രസയിൽ പോയെന്നൊക്കെ പറയുന്നേ. ഞങ്ങള് ചേട്ടാ നിനക്ക് അറബിയില്ല, നീ പോയി എടാ നീ നമ്മള് ആകപ്പാടെ ഇവർക്ക് മറ്റേ ഖുർആൻ വായിക്കാൻ അറിയാം, പക്ഷെ ഒരടി വരാതിരിക്കാനുള്ള
അറിവ് അത് മാത്രം അറിഞ്ഞൂടാ.
എടാ എന്നിട്ട് സംഭവം കേൾക്കും, എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ തല കുമ്പിട്ട് ഇരിക്കുക. പെട്ടെന്ന് സൈഡിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള വേറൊരുത്തനുണ്ടല്ലോ സിമി, സിമി എന്നോട് പറയാ. അവൻ അവൻ വിചാരിച്ചു ഞാൻ ശരിയും കരയാണ്, പക്ഷെ ഞാന്
നല്ല ഡാർക്ക് സീനിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നത് ആലോചിച്ച് നോക്കി.
അതും 10 പേരുണ്ട് ആ വണ്ടിക്കകത്ത്, വണ്ടിന്ന് ഇറങ്ങിയവര്.
അതല്ല വേറൊരുത്തൻ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ഷോ കാണിച്ച ഒരുത്തൻ ഉണ്ടായിരുന്നു, നമ്മുടെ കൂട്ടുകാരൻ തന്നെയാ. അവനാണെങ്കിൽ ഇതൊന്നും അറിയാത്ത ബന്ധമില്ലാത്ത പോലെ വേറെ ഏതോ ബ്രിഡ്ജിന്റെ
മേളിൽ
നമ്മൾ ഐസ്ക്രീം തിന്നോണ്ടിരിക്കുവാടാ, അടി 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 അടി, ബാസിക്ക് എന്തോ അടി എന്ന് പറഞ്ഞ എല്ലാവരും ബാസിന്റെ നേരെ ഓടി, ഒരുത്ത മാത്രം നേരെ റിവേഴ്സ് ഓടി മല കയറി.
അയ്യോ,
പിന്നെ ഒരു വിധത്തില അവിടെ നിന്ന് ഊരി എടുത്ത്,
അതും പോലീസ് വന്നു, പോലീസ് വന്നു നമ്മുടെ ഐ മീൻ ഇവന്റെ ലൈസൻസ് എസ്റ്റിമാരൊക്കെ എടുത്തു, നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലവരുടെയൊക്കെ ഇക്കാമ എടുത്തു. ഇക്കാമ എന്ന് പറയുന്നത്
ഇവിടുത്തെ ആധാർ കാർഡ് പോലെ,
അവിടുത്തെ റെസിഡന്റ് പെർമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് അല്ല ടെമ്പററി റെസിഡന്റ് പെർമിറ്റ് അല്ല, എന്റെ കൂടെ ഉള്ളവന്റെ ഇക്കാമയല്ലേ എടുത്തത്, എന്റെ ഇക്ക എന്റെ കൂടെ അവന്റെ കണ്ണുകാണാത്തവന്റെ ഇക്കാമയല്ലേ എടുത്തത്. ഇവനാണെങ്കിൽ കണ്ണാടി വെച്ചിട്ടുള്ള ഫോട്ടോ ആണല്ലോ, ഇവനാണെങ്കിൽ കണ്ണു കാണാതിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അവന്റെ മുഖമൊക്കെ കോടിയിട്ട് പോലീസുകാർ ഇവനെ ചേർത്ത് പിടിച്ചു വെച്ചിട്ട് ഇതാണ് അവനെ അറിയാൻ
വേണ്ടി
സാർ. അവൻ അവിടെ കിടന്ന് സാർ ഐ കാൻ സീ മാലിഷ് മാലിഷ് ആസിഫ് ആസിഫ് ഞാൻ അവിടെ കിടന്ന് ചിരിക്കാനും വയ്യ,
പോലീസാണ് നല്ലൊരു ദോസ്തമാണ് വെറുതെ ജയിലിൽ പോയി കിടക്കണ്ടല്ലോ വിചാരിച്ച് മാക്സിമം ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കും.
ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ദിവസം എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ അലമ്പായിരിക്കും എന്നുള്ളത് അവർക്കറിയാം, എന്നാലും ഒരു ഇത്തിരി സ്ട്രിക്റ്റ് ആവണമല്ലോ, അതുകൊണ്ടാണ്.
പിന്നെ പിടിക്കത്തില്ലടാ, ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ അന്ന് ആലോചിച്ചു അന്ന് ഞാൻ ശരിക്കും പേടിച്ചു, പക്ഷെ ഇപ്പൊ അതിന് ശേഷം നമ്മളെല്ലാം കഴിഞ്ഞപ്പോ അതിന്റെ അതിന്റെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്തതിനു ശേഷം ഒന്ന് ആലോചിച്ചപ്പോഴാണ് എടാ നമ്മളെ ശരിക്കും പിടിച്ച പോലീസ് അറസ്റ്റോ ഒരു കോപ്പും ചെയ്തില്ല, അത് ഈ സമയത്തുള്ള അവരുടെ ജസ്റ്റ് ഒരു പേടിപ്പീലായിരുന്നു. കാരണം ഈ സമയത്ത് നമ്മളെക്കാട്ടി അലമ്പുള്ള പിള്ളേർ തന്നെ തപ്പി നടക്കുമായിരുന്നു ഇവരെല്ലാവരും, അതിനിടയ്ക്ക് ഇത് വന്നിട്ട് ഇവർ നമ്മളെ കണ്ടാ അറിയും ഒരു കോപ്പും ചെയ്യാൻ പോണില്ലെന്ന്.
പക്ഷെ അന്ന് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ആ സിറ്റുവേഷനിൽ ഞാൻ പേടിച്ചില്ല, എനിക്ക് എന്താന്ന് അറിഞ്ഞുകൂടാ, ലൈക്ക് ഞാൻ ഭയങ്കര ധൈര്യവാനും ബ്രേവൊന്നും അല്ല, എന്നാലും ആ സിറ്റുവേഷനിൽ എനിക്ക് പേടിയൊന്നുമില്ല. ചിരിയാണ് നമ്മുടെ അടുത്ത് നടക്കുന്ന, എൻ്റെ അടുത്ത് ഒരുത്തം കരയടാ കര എന്ന് പറയുന്നത്, ഒരുത്തം ബോധം കെട്ടുവിടാ ബോധം കെട്ടുവിടും, ഒരുത്തം ടെൻഷൻ അടിക്കലടാ നിനക്ക് പറ്റും നിനക്ക് പറ്റുന്ന എനിക്ക് ടെൻഷൻ
ഇല്ല. ഇതൊക്കെ ഓർത്തിരുന്ന് സത്യം, ഇത് ഞാനിപ്പോ എന്നാ ഈ ഒരു കാര്യം കൊറേ ഒരു 6 മന്ത് അല്ല ഒരു 6 വീക്സ് അല്ലെങ്കിൽ ഒരു 3 വീക്സ് ബാക്ക് ഞാൻ ഇത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു നാഷണൽ ഡേയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ അടുക്കാറായി നാഷണൽ ഡേ, നമ്മളെ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് എന്താ ആ എക്സ്പീരിയൻസിന്റെ ഒരു സെക്കൻഡ് ഇയർ ആനിവേഴ്സറി ആണ് അടുത്ത മാസം, എത്ര 23-ാം തീയതി, ഒരിക്കലും മറക്കൂല മാം.
യെസ് യെസ്, ബട്ട് വൺ തിങ് യു നോ, ലൈക്ക് നമ്മൾ അത്രയും ചിരിച്ചെങ്കിലും ദേർ വാസ് എ വേ വി കുഡ് ഹാവ് അവോയ്ഡഡ്, ഇഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുത്തിന് അറബി അറിയായിരുന്നെങ്കിൽ അറബിക്ക് ഒരുത്തിന് അറിയായിരുന്നെങ്കിൽ
ആണ്
അല്ല
അറബി അറിയായിരുന്നെങ്കിൽ വിട്ടാനാ, അവിടെ ഉള്ള ഒരു റേസിസം കാര്യമാണ് ഇന്ത്യക്കാരോടുള്ള സൗദിയുടെ ഒരു ഇത്, കാരണം അവർ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പം അറബി അറിയാവുന്ന ഒരുത്തന്നെ ഉണ്ടായിരുന്നെങ്കിൽ, അറബി അറിയാവുന്ന ഒരുത്തരായിരുന്നെങ്കിൽ ആ ഒരു സീനെ വരത്തില്ല. പക്ഷേ യാ അവിടെ ഉള്ള അത് അതിപ്പോൾ അതിൽ അതൊരു വലിയൊരു പ്രസക്തിയുള്ളൊരു കാര്യമാണ് ഈ അറബി അറിയില്ലാത്തൊരു സംഭവം. എന്താ ലാംഗ്വേജ് ബാരിയർ, അത് ലാംഗ്വേജ് ബാരിയർ എന്നല്ല എന്നാ പറയണ്ടത്,
ലാംഗ്വേജ് ബാരിയർ എന്ന് വെച്ചാൽ, പക്ഷെ ആ ലാംഗ്വേജ് ബാരിയർ ഒരു സ്റ്റീരിയ ഒരു പ്രെജുഡിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറുണ്ട്.
സ്പീക്കിംഗ് ഓഫ് ലാംഗ്വേജ്, നമ്മൾ റിയാദിൽ ജനിച്ചു വളർന്നു 18-19 വർഷം അവിടെ ജീവിച്ചു, ആർക്കൊക്കെ പ്രോപ്പറായിട്ട് അറബി അറിയാം?
എനിക്ക് പിന്നെ എനിക്ക് അറിയാം മിഹിനാക്ക് ഹുനാക്ക് ഹാദാ പിന്നെ എന്തോന്ന് യസർ യമീൻ തരീഖ് ഹിനാക്ക് ഹുനാക്ക് പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേർഡ്സ് പിടിച്ചേക്കാൻ ജീവിതത്തിൽ പിടിച്ചേക്കാൻ.
സിമ്പിൾ വേർഡ് പറയാം, വി നോ ഇനഫ് അറബിക്, ദാറ്റ് ഈസ് ഇനഫ് ടു ലൈക്ക് ഫൂൾ ദ മലയാളീസ് ഇൻ ആർ നേറ്റീവ് പ്ലേസ്.
അങ്ങനെ ഐ നോ ഇനഫ് അറബി, ഐ നോ ഇനഫ് അറബിക് ടു സേ ഐ ഡോണ്ട് നോ അറബിക്.
ഓ, അന മാഫി മാലു അറബി,
അന മാഫി മാലു അറബി. ഓക്കേ,
ദി ഓൺലി തിങ് ഐ റിഗ്രറ്റ്, ഞാൻ സൗദിയിൽ വന്നിട്ട് ഇപ്പൊ ഒന്നതര പോലെ ഒരു കാര്യം മാത്രമേ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുള്ളു, മര്യാദയ്ക്ക് അറബി പഠിക്കാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് ഞാൻ ശരിക്കും, കാരണം ഞാൻ എല്ലാ വെക്കേഷനും ഇവിടെ വന്നിട്ട് നമുക്ക് അവിടെ കാണിക്കുന്ന വാഹിദത്തിന് തരാത്ത അറുപ കംസാന്നല്ലാണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എംഫസൈസ് ചെയ്ത് ഇവിടെ പറയുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ഞാൻ ഭയങ്കര സൗദി അറേബ്യ പറയുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കുക.
ഐ റിഗ്രറ്റ് ദാറ്റ് നമ്മുടെ ലൈഫ് ഒന്നും കൂടെ എന്ന് വെച്ചാൽ ലൈക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ്, നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ആയി പോയി, ആ ഒരു കുറച്ച് സമയം കുറച്ച് തീർന്ന പോലെ.
പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ട്യൂഷൻ, അതിൻ്റെ ഇടയ്ക്ക് അവിടെ നമ്മൾ ഹാങ് ഔട്ടറായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി, ബട്ട് വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം, ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഷുഡ് ഹാവ് എൻജോയ്ഡ് മോർ, വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അല്ലാതെ സമയം 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 വെറുതെ ഉണ്ടായിട്ടല്ലോ, വെറുതെ ഇരുന്ന് ഇരിക്കുന്നേ അല്ല. വി വർ ബിസി വിത്ത് അക്കാഡമിക് ആൻഡ് ട്യൂഷൻ. പിന്നെ എന്താ പറയാ, പിന്നെ ഏപ്രിൽ മെയ് ആണ്, മാർച്ച്, യാ അതെ അതെ അതെ, പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോഴായിരുന്നു നമ്മൾ ശരിക്കും ഫ്രീ ആയത്. പതുക്കെ പതുക്കെ ആൾക്കാർ ഓരോന്നോരോന്നായിട്ട് പോയി നാട്ടിലോട്ടു. അപ്പൊ അങ്ങനത്തെ ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്.
എനിവേ ഗൈസ്, ആസ് വി എൻഡ് ടുഡേസ് എപ്പിസോഡ്, we really hope you enjoyed throughout. This was just an episode to get to know us closely. ഞങ്ങൾ ഈ ദ അൺഫിൽട്ടേഡ് ചാറ്റ് എന്ന് പറഞ്ഞ ടീം ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ല, വേറെ ആൾക്കാരും ഉണ്ട്. ഓബിയസ്ലി കമ്മിങ് എപ്പിസോഡ്സിൽ അവരും അവരുടെ അടിപൊളി തോട്ട്സും ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് വാസ് എൻ എപ്പിസോഡ് ടു ഗെറ്റ് ടു നോ അസ് മോർ, ബിക്കോസ് ദ കമ്മിങ് കണ്ടന്റ്സ് ആർ ഗോയിങ് ടു ബി റിയലി അമേസിംഗ്.
ഡെഫിനറ്റ്ലി, ആൻഡ് ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ബീയിങ് യു നോ ബീയിങ് ഏബിൾ ടു പാർട്ട് ഓഫ് ഈ ഒരു പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം എന്തോ അന്ന് കൂടെ വളരെ വൈകി അറിഞ്ഞ് ഞങ്ങൾ വെറും രണ്ട് മാസത്തെ ഒരു ടൈം സ്പാനിലുള്ളിൽ ഇത് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും മലയാളത്തിൽ തന്നെ ഒരുപാട് പോഡ്കാസ്റ്റ് ഗ്രൂപ്പ്സ് വന്നു. ആൻഡ് വി ആർ വെരി ഗ്ലാഡ് ദാറ്റ് ദേ ആർ ഓൾ ഗ്രോയിങ് സ്ലോലി ആൻഡ് ഇൻ എന്താ പറയുക എഫിഷ്യൻ്റ്ലി. സോ ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. വി ആർ റിയലി താങ്ക്ഫുൾ ആൻഡ് വി ഹോപ്പ് യുവർ സപ്പോർട്ട് ആൻഡ് യുവർ ഓണസ്റ്റ് ക്രിറ്റിസിസം വിൽ ബി ദർ.
നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവരുടെയും പ്രയേഴ്സും എല്ലാവരും നമ്മുടെ കേൾക്കണം എന്നുള്ള വളരെ വളരെ ആഗ്രഹം നമുക്കുണ്ട്.
നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ക്രിറ്റിസിസവും എപ്പോഴും എപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും ആസ് വി സ്റ്റാർട്ട് ദിസ് ന്യൂ ജേർണി. എനിവേ, ഡു ഫോളോ അസ് ഓൺ അവർ സ്പോട്ടിഫൈ അറ്റ് ദി അൺഫിൽട്ടേഡ് ചാറ്റ്. അവിടെ ആയിരിക്കും നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അപേക്ഷിക്കുന്നു. അറ്റ് ദി അൺഫിൽട്ടേഡ് ചാറ്റ് അവിടെ ആയിരിക്കും നമ്മുടെ എപ്പിസോഡ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറ്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം വിത്ത് മോർ അമേസിംഗ് കണ്ടൻറ്റ്, ദിസ് ഇസ് ദി അൺഫിൽട്ടേഡ് ടീം സൈനിങ് ഓഫ്.